പൂക്കുന്ന ലതകളും മണക്കുന്ന മരങ്ങളും മനസ്സിനെ മതിപ്പിക്കുന്ന മധുകാലം. അസുരചക്രവർത്തിയുടെ മകൾ മനോഹരിയായ ശർമ്മിഷ്ഠ മാനസോല്ലാസത്തിനായി വനത്തിൽ വന്നെത്തി. ആയിരം തോഴിമാരുണ്ട് പരിചരിക്കാൻ, ശുക്രമഹർഷിയുടെ മകൾ ദേവയാനിയുണ്ട് സല്ലപിക്കാൻ. വനാന്തരങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന യയാതി മഹാരാജാവ് ശർമ്മിഷ്ഠയെ കണ്ടു. ശർമ്മിഷ്ഠ യയാതിയെ കണ്ടു. അവിടെ നാല് കണ്ണുകൾ സംസാരിച്ചു, കഥ പറഞ്ഞു. അവളുടെ കണ്ണുകളോട് രാജാവിന്റെ കണ്ണുകൾ ചോദിച്ചു,
കവിതയോ നിന്റെ കണ്ണിൽ, മധുരമോ നിന്റെ ചുണ്ടിൽ, അമൃതമോ നിന്റെ നെഞ്ചിൽ, പറയുമോ പ്രേമസഖിനി.
പിന്നെ കാണാം. ശർമ്മിഷ്ഠയുടെ കണ്ണുകൾ മറുപടി പറഞ്ഞു. മൃഗങ്ങളെ തേടി രാജാവ് വനത്തിൽ മറഞ്ഞു. ആയിരത്തി രണ്ടു സുന്ദരിമാരും വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിലിറങ്ങിട്ട് ഒരു കാട്ടുചോലയിൽ ചാടി നീന്തി കളിച്ചു നീരാടി. സ്വർഗത്തിന്റെ താഴ്വരയിൽ നിന്ന് താഴോട്ടു നോക്കിയ ദേവേന്ദ്രൻ പരിപൂർണ നഗ്നകളായ ആ സുകുമാരിമാരെ കണ്ടു. ഭൂമിയിലിറങ്ങി ചോലയിൽ എത്തി നോക്കി. പക്ഷേ
ആയിരം കണ്ണുകൾ പോരാ, പതിനായിരം കണ്ണുകൾ പോരാ, തുള്ളിത്തുളുമ്പുന്ന വിങ്ങിക്കൊലുങ്ങുന്ന പെണ്ണിന്റെ ഭംഗികൾ കാണാൻ. ആയിരം കണ്ണുകൾ പോരാ, പതിനായിരം കണ്ണുകൾ പോരാ, ആടകളില്ലാത്തൊരാരോ മലാളിന്റെ ആടി തുടിക്കുന്ന ഭംഗി കാണാൻ.
ആയിരത്തി രണ്ട് മോഹനാംഗിമാർ വസ്ത്രങ്ങൾ ഒന്നും ധരിക്കാതെ കുലുങ്ങി കുലുങ്ങി ഓടി നടക്കുന്ന കാഴ്ച കാണാൻ കൊതിച്ച ദേവേന്ദ്രൻ കാറ്റായി മാറി. വസ്ത്രങ്ങൾ അടിച്ചു പറത്തി. ആ സുന്ദരിമാർ കരയിൽ ഓടിക്കയറി കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ കടന്നെടുത്തു. ശർമ്മിഷ്ഠ ധരിച്ചത് ദേവയാനിയുടെ വസ്ത്രം. ദേവയാനി എതിർത്തു, വഴക്കായി വാക്കേറ്റമായി. നിങ്ങളല്ലേ പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു. കോപിച്ച ശർമ്മിഷ്ഠ ദേവയാനിയെ ഒരു കിണറ്റിൽ തള്ളിയിട്ടിട്ട് അവിടെ നിന്നും പോയി. നിലവിളി കേട്ട് ഓടി വന്ന യയാതി മഹാരാജാവ് നഗ്നയായ ദേവയാനിയെ രക്ഷിച്ച് ആശ്രമത്തിലെത്തിച്ചു. അതിന്റെ ഫലമോ? ദേവയാനി രാജാവിനെ ആശിച്ചു, ശുക്രമഹർഷി കൽപ്പിച്ചു. അങ്ങനെ
ഹോ മധൂമുയരവേ മണിനാദമങ്ങു മുഴങ്ങവേ വേദസൂക്ത കദംബമാലകളാടി നിന്നു വിളങ്ങവേ.
ദേവയാനി യയാതിയുടെ ഭാര്യയായി, ശർമ്മിഷ്ഠ ദേവയാനിയുടെ ദാസിയായി. ഭൂമി സൂര്യനെ പലവട്ടം ചുറ്റിക്കറങ്ങി. ഒരു ദിവസം ദേവയാനി ആശ്രമത്തിലേക്ക് പോയി. ആ സന്ദർഭവും കാത്ത് രാജാവിനെയും ഓർത്ത് വേദനിച്ചിരുന്ന ശർമ്മിഷ്ഠാകുമാരി കുളിച്ചു വന്ന് അണിഞ്ഞൊരുങ്ങി.
നോക്കിയാൽ കൊതി തോന്നും മട്ടിൽ നാഥനെ കാണാൻ, ആഗ്രഹിച്ചവൾ നിന്നു കാമദേവത പോലെ. നോക്കിയാൽ കൊതി തോന്നും മട്ടിൽ നാഥനെ കാണാൻ, ആഗ്രഹിച്ചവൾ നിന്നു കാമദേവത പോലെ.
അവൾ കൊതിച്ച പോലെ യയാതി ആ വഴി വന്നു. രാജാവ് അവളെ നോക്കി, അവൾ രാജാവിനെ നോക്കി. നല്ലൊരവസരമാണ്, കൊതിച്ചു കൊതിച്ചിരുന്ന ദിവസമാണ്. പിന്നെ താമസിച്ചില്ല, രാജാവിന്റെ കൈകൾ ഉയർന്നുപോയി. കുമാരി ആ മാറിലേക്ക് ചാഞ്ഞുപോയി. ശർമ്മിഷ്ഠേ, രാജാവ് വിളിച്ചു.
എത്ര രാവുകൾ കഴിഞ്ഞുപോയി, എത്ര കിനാവുകൾ കൊഴിഞ്ഞുപോയി, ഈ എന്നെ മറന്നില്ലേ? ഇല്ല, രാജാവ് പറഞ്ഞു.
നിത്യവും എന്റെ കിനാവിനുള്ളിൽ നൃത്തം വെച്ചത് നീയല്ലേ, 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 നൃത്തം വെച്ചത് നീയല്ലേ. നിത്യവും എന്റെ കിനാവിനുള്ളിൽ നൃത്തം വെച്ചത് നീയല്ലേ, 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 നൃത്തം വെച്ചത് നീയല്ലേ.
അവളുടെ കണ്ണുകൾ പകുതി അങ്ങ് അടഞ്ഞുപോയി, ചുണ്ടുകൾ പകുതി അങ്ങ് വിടർന്നുപോയി, കവളങ്ങ് തുടുത്തുപോയി, കരളങ്ങ് തുടിച്ചുപോയി. കാമുകന്റെ കവിളോട് കവിൾ ചേർത്ത്, ഉടലോട് ഉടൽ ചേർത്ത് അവൾ മയങ്ങി മയങ്ങി മൊഴിഞ്ഞു.
മാനമാമരമലരുകളെൻ്റെ മാനസ കഥകൾ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ. മാനമാമരമലരുകളെൻ്റെ മാനസ കഥകൾ പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ.
വീട് മറന്ന്, നാട് മറന്ന്, ലോകമേ മറന്നവർ നിന്നപ്പോൾ വാതിലിന്റെ വിടവിൽ എരിഞ്ഞു നിൽക്കുന്ന അതെന്താണ്? കണ്ണുകൾ, രണ്ട് കണ്ണുകൾ, വികാര വിക്ഷുബ്ധങ്ങളായ രണ്ട് കണ്ണുകൾ. കോപാക്രാന്തനായ രാജാവ് പരിസരം മറന്നു മനം തിളച്ചലറി. ഒട്ടിച്ചേരുന്ന രണ്ട് ഹൃദയങ്ങളെ വെട്ടിപ്പിളക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടേ,
ഭാരത സമ്പ്രാട്ടിന്റെ കോപത്നിയിൽപ്പെട്ട് ചാമ്പലാകാതെ അകന്നുപോ, അകന്നുപോ. പക്ഷേ അതാ
മണ്ണും വിണ്ണും ചുട്ടുപൊടിക്കാൻ കണ്ണിൽ തീപ്പൊരിച്ചിതറുന്നു.
ആരാണത്? ആരാണത്? അവൾ തന്നെ. അവർ ഭയന്ന് അവൾ തന്നെ.
ആകെ തുടിക്കുന്ന ദേവയാനി, ദേവയാനി, ആകെ തിളയ്ക്കുന്ന ദേവയാനി, ദേവയാനി.